അല്പസമയത്ത് നമ്മുടെ പഠനത്തിന് വേണ്ടി ഇന്ന് രാത്രി നമുക്ക് എഫേസ്യ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. ആറാം അധ്യായം, എഫേസ്യ ലേഖനം ആറാം അധ്യായം, അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളായിരുന്നു VBS നടന്നതുകൊണ്ട് പലരും അവിടെ ആയിരുന്നു. ആ എഫേസ്യ ലേഖനത്തിൻ്റെ 5 അധ്യായം മുതൽ വളരെ ശ്രദ്ധേയമായൊരു ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പീൻ. ഏത് സമൂഹത്തിൻ്റെയും ഭദ്രത, നിലനിൽപ്പ് എന്നതിൻ്റെ ഒരു സീക്രട്ട് അവിടെ പ്രത്യേകം നമുക്ക് കാണാൻ കഴിയും. ഒരു സമൂഹമാണെങ്കിലും ഒരു കുടുംബമാണെങ്കിലും അതിൻ്റെ ഭദ്രത, അതിൻ്റെ നിലനിൽപ്പ്, അനുഗ്രഹം എന്നുള്ളത് ഇതിലാണ് അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴടങ്ങിയിരിപ്പീൻ, അതാണ് വാക്യം. അതിൽ ഭാര്യ ഭർത്തൃബന്ധം, അത് 5 അധ്യായത്തിൻ്റെ ഒടുവിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പഠിക്കുകയുണ്ടായി. ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമുള്ള പ്രബോധനം ശക്തമായി നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 6 അധ്യായത്തിൽ വരുമ്പോൾ മക്കളോടുള്ള പ്രബോധനം, അതോടൊപ്പം തന്നെ പിതാക്കന്മാരോടുള്ള പ്രബോധനം. അങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ചു വരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങളും പറഞ്ഞെങ്കിലും ഇവിടെ മക്കളുണ്ടായിരുന്നു, തീരെ കുഞ്ഞുങ്ങളില്ലാതെ പോയി എന്ന് മാത്രമേ ഉള്ളൂ. ചലോ, അതുകൊണ്ട് അതേവർക്കും പ്രയോജനമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അതോടൊപ്പം തന്നെ പിതാക്കന്മാരുടെ പ്രബോധനവും നമ്മൾ പഠിച്ചു. ഇന്ന് അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദാസന്മാരോടും യജമാനന്മാരോടുമുള്ള പ്രബോധനമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. വായിക്കാം 5 മുതൽ.
അറിയുന്നുവല്ലോ യജമാനന്മാരെ അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ മക്കൾ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിക്കുകയും ചെയ്യും.
ഈ വാക്യങ്ങളിൽ രണ്ട് കൂട്ടരോടുള്ള പ്രബോധനമാണ്. അതിൽ ഒന്നാമത്തേത് ദാസന്മാരോടുള്ള പ്രബോധനം. ദാസന്മാർ എന്ന പ്രയോഗത്തിന് അർത്ഥവ്യാപ്തിയുണ്ട്. അന്ന് അടിമകൾ ധാരാളമുള്ള ഒരു കാലമായി, അടിമത്തം സമൂഹത്തിൻ്റെ ഒരു ഭാഗമായി, സാമൂഹ്യ ഘടനയുടെ ഒരു ഭാഗമായി അടിമത്തം തീർന്നു. അതെല്ലാവരും അക്സെപ്റ്റ് ചെയ്ത ഒരു ഒരു രീതിയായി. ഓരോ ഭവനത്തിലും ധാരാളം അടിമകൾ ഉണ്ടായി. സ്ലേവ്സ് വേർ ഹോംസ് സെവറൽ ഇൻ നമ്പർ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഈ പ്രബോധനത്തിനൊക്കെ വളരെ പ്രാധാന്യമുണ്ട്. ഇവിടെ അടിമകൾ എന്ന് പറയുമ്പോൾ ദാസന്മാർ അല്ലെങ്കിൽ ദാസ്യന്മാരെന്ന് പറയുമ്പോൾ ഇന്നത്തെ നമ്മുടെ വീടുകളിൽ കാണുന്ന സെർവൻസ് എന്നുള്ള ഒരു നിലയിലല്ല നമ്മളതിനെ കാണേണ്ടത്. ഇന്ന് വീടുകളിൽ അതെ പലയിടങ്ങളിലും അങ്ങനെയുള്ള മെയ്ഡ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലല്ല. അന്നത്തെ അടിമകൾക്ക് യാതൊരു അവകാശങ്ങളും ഉണ്ടായിരുന്നില്ല, യാതൊരു അവകാശങ്ങളും. ഒന്നുകൂടെ പറഞ്ഞാൽ തൊഴുത്തിലെ മൃഗങ്ങൾക്കുള്ളതിനേക്കാൾ ഒട്ടും പ്രാധാന്യം, അധികം സ്ഥാനം അടിമകൾക്ക് അന്നില്ല. ദാസന്മാർക്ക് അത്ര ഹീനമായ നിലയിലായിരുന്നു അന്ന് അടിമകളെ കണ്ടിരുന്നത്. അതുകൊണ്ട് ഇവിടെ ദാസന്മാരെ എന്ന് വിളിക്കുമ്പോൾ ആ തരത്തിൽപ്പെട്ട നിലയിൽ ആയിരുന്നവരെയാണ് കൂടുതലും അന്ന് അപ്പോസ്തോലൻ അഡ്രസ്സ് ചെയ്തിരുന്നത് എന്ന് നമ്മൾ കരുതിക്കോണം. ഒരവകാശവുമില്ല. എത്ര അധികം ജോലിഭാരം കൊടുത്താലും അവർക്ക് എന്തുകൊണ്ട് എന്ന് ചോദിക്കാൻ കഴിയില്ല. എനിക്ക് കഴിയില്ല എന്ന് അവർക്ക് പറയാനും സാധിക്കില്ല. അപ്പോൾ അത്രയധികം ജോലിഭാരം കൊടുക്കുകയും അവരെ എത്ര ക്ലേശിപ്പിക്കാൻ ഒരു യജമാനന് അത് മനസ്സുണ്ടോ അതൊക്കെ ചെയ്യാം. അതിന് മേലൊരു അപ്പീലില്ല. അതാണ് അതിന് മേലൊരു അപ്പീലില്ല. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ, പിതാക്കന്മാർക്ക് വന്നുണ്ടായിരുന്ന സ്ഥാനം അങ്ങനെ തന്നെയാണ്. മക്കളോടുള്ള ബന്ധത്തിലും അത്രയ്ക്ക് വലിയ അധികാരമായിരുന്നു. മക്കളോടുള്ള ബന്ധത്തിലും. അപ്പോൾ പിതാക്കന്മാർക്കും അവർക്കുണ്ടായിരുന്ന ആ സ്വാതന്ത്ര്യം അത് ദുരുപയോഗം ചെയ്തിരുന്നു. അതുകൊണ്ടാണ് പിതാക്കന്മാരോട് പറയുന്നത്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ കോപിപ്പിക്കാതെ കർത്താവിൻ്റെ ബാലശിക്ഷയിലും പത്യോപദേശത്തിലും പോറ്റി വളർത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിതാക്കന്മാർ മക്കളെ പോലും വളരെയധികം വേദനിപ്പിച്ച അനുഭവങ്ങളുണ്ടായിരുന്നു, അടിമകളെ പോലെ കരുതിയിരുന്ന അനുഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ദാസന്മാർ യജമാനന്മാർ എന്നുള്ള ബന്ധത്തിൽ വരുമ്പോൾ ദാസന്മാർക്ക് യാതൊരു പദവിയും ഒരവകാശവുമില്ല. അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചരിത്രകാരന്മാർ പറയുന്നത് ചില സ്ഥലങ്ങളിൽ, വിശേഷാൽ ഗ്രീസിലും ഇറ്റലിയിലും ഒക്കെ ജനങ്ങളിൽ ഈ മൂന്നിലൊന്നും അടിമകളാണ്. എന്നാൽ അതേസമയം തന്നെ ചക്രവർത്തിയുടെ വീട്ടിലും അതുപോലെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുണ്ട്, ഖനികളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, അധ്യാപക വൃത്തി ടീച്ചേഴ്സ് ആയിരുന്നവരുണ്ട്, അതുപോലെ തന്നെ കച്ചവടം, വീട്ടുജോലി, കൃഷി ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ മാസ്റ്റേഴ്സ്. അതിനനുസരിച്ചിരിക്കും ഒരടിമയ്ക്ക് എത്രമാത്രം സ്വൈരതയോടെ ജീവിക്കാൻ കഴിയും. അന്നും നല്ല യജമാനന്മാരുണ്ട്, അടിമകളെ നന്നായി കരുതിയിരുന്നവരുണ്ട്. എല്ലാ യജമാനന്മാരും അടിമകളെ ഇൽട്രീറ്റ് ചെയ്തു എന്നർത്ഥം വരുന്നില്ല. എന്നാൽ വളരെ ക്രൂവലായിട്ട് യജമാനന്മാർ അടിമകളോട് പെരുമാറിയിരുന്നുണ്ട്, മിക്കവാറും നല്ല പങ്കും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കാലഘട്ടത്തിൽ സാമൂഹ്യ ഘടനയുടെ ഒരു ഭാഗമായിരുന്നു സ്ലേവറി. അടിമത്തം അക്സെപ്റ്റ് ചെയ്തു, അതിന് മേലൊരു അപ്പീലില്ല. അപ്പോൾ ധാരാളം ആളുകൾ ക്രിസ്തീയ സഭയിലും ഇങ്ങനെ സ്നാനമേറ്റ് ഈ അടിമകളിൽ പെട്ടവർ അതെ സഭകളോട് ചേർന്നിരുന്നു എന്ന് കാണാം. അതുകൊണ്ട് ഈ പ്രബോധനത്തിന് അക്കാലത്ത് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപക്ഷെ അത്രയും പ്രാധാന്യം ഉണ്ടാവത്തില്ല, എന്നാൽ അന്ന് അത്രയ്ക്ക് പ്രാധാന്യം ഈ പ്രബോധനത്തിനോട്. ധാരാളം ആളുകൾ അവർ ക്രിസ്തു സഭയോട് ചേർന്നിരുന്നു. ഇനി അപ്പോസ്തലനായ പൗലോസ് തന്നെ ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്. മൂന്നാം അധ്യായത്തിൽ എല്ലാവരും ഒന്നെടുക്കാം. ഗലാത്യലേഖനം മൂന്നാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണുമൊന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുയേശുവിൽ ഒന്നത്ര. ആരെക്കുറിച്ചാണ് പറഞ്ഞേക്കുന്നേ? സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നവരെ കുറിച്ച് അല്ലേ? 26-27 വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. എന്നിട്ട് പറയുന്നത് ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനും ദാസനും യഹൂദനും ആണും പെണ്ണും എന്നില്ല, ക്രിസ്തുവിനെല്ലാവരും വന്നത്ര. ഈ വേദഭാഗം അപ്പോസ്തലൻ എഴുതിയിരിക്കെ ഒരു ചോദ്യം നമുക്ക് തന്നെ സാധാരണ നമ്മുടെ മനസ്സിലുണ്ടാകും, ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന് എന്ന് ഒരിടത്ത് പറഞ്ഞു. എന്നാൽ ഇവിടെ കാറ്റഗറി തിരിച്ചു പറഞ്ഞിരിക്കുക, ദാസന്മാരെയെന്നും യജമാനന്മാരെയെന്നും രണ്ടായി തിരിച്ച് പറഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ ഒക്കുന്നു? ദാസന്മാരോട് വളരെ കൃത്യമായ യജമാനന്മാരെ അനുസരിക്കാനൊക്കെ ഭയത്തോടെ അവരെ സേവിക്കാനൊക്കെ പറഞ്ഞിരിക്കുകയും ഗലാത്യ ലേഖനത്തിൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെയുള്ള സ്റ്റേറ്റ്മെന്റാ. എന്താണ്? ക്രിസ്തുവിലെല്ലാവരും ഒന്ന്, യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ യജമാനന്മാരെ അങ്ങനാണെങ്കിൽ അനുസരിക്കേണ്ടതുണ്ടോ ഇത്രയും കൃത്യമായിട്ട്? അല്ലെങ്കിൽ ഇത്രയധികം വിധേയത്വം, ലോയൽറ്റി ഒരു യജമാനനോട് ദാസൻ കാണിക്കേണ്ടതുണ്ടോ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ? അപ്പോൾ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ഈ സ്ട്രക്ചറിന് മാറ്റം വന്നിട്ടുണ്ടോ സമൂഹത്തിൽ? മാറ്റം വന്നതുപോലെ നമുക്ക് ഈ ഗലാത്യലേഖനത്തിലെ വാക്യം തോന്നുന്നില്ലേ? എന്നാൽ എഫേസ്യ ലേഖനം വന്നപ്പോൾ ഈ കാറ്റഗറി തിരിച്ച് ദാസനെന്നും യജമാനെന്നും എന്തുകൊണ്ടാണ് അപ്പോസ്തലൻ വേറെ തിരിച്ചു നിർത്തിയിരിക്കുന്നത്? നമുക്കിടയിൽ ഗലാത്യലേഖനമൊക്കെ വായിച്ചു നോക്കിയാൽ, വിശേഷാൽ ഗലാത്യലേഖനത്തിൽ അത് സ്വാതന്ത്ര്യത്തിന്റെ ഒരു വിളംബരം തന്നെയാണ് അല്ലേ? അപ്പോസ്തലൻ പൗലോസിന്റെ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരം വളരെ വിശേഷ ന്യായപ്രമാണത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യം. പിന്നെയും നിങ്ങൾ അടിമുഖത്തിൽ കുടുങ്ങിപ്പോകരുത് എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ പൗലോസിന്റെ സന്ദേശങ്ങളിൽ നിറഞ്ഞു നിന്ന ഒരു പ്രധാന ഭാഗമാണ് ക്രിസ്ത്യൻ ലിബർട്ടി, ക്രിസ്തീയ സ്വാതന്ത്ര്യം. എന്നാൽ അതിന്റെ വ്യാപ്തി എത്രമാത്രം എന്ന മെഷർ ചെയ്യുന്നതിലാണ് പലരും പരാജയപ്പെടുന്നത് അല്ലേ? അത് മനസ്സിലാക്കുന്നതിൽ പലരും പരാജയപ്പെടുന്നു. അപ്പോൾ ക്രിസ്തുവിൽ ഇത്ര സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ദൈവമക്കൾക്ക് പിന്നെയും ഇങ്ങനെയുള്ളൊരു ഉപദേശം എന്തുകൊണ്ട് അപ്പോസ്തലൻ തന്നിരിക്കുന്നു? അടിമകളോടുള്ള ഉപദേശം വ്യക്തമായി വീണ്ടും നൽകി. കൊലോസ്ലേഖനത്തിലേക്ക് വന്നി, 3-ാം അധ്യായം 22-24 വാക്യങ്ങൾ. കൊലോസ്ലേഖനം 3:22-24, 1 പത്രോസ് 2:18 വായിക്കാം. ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. കണ്ടോ, അപ്പൊ വളരെ കർശനമായിട്ട് പറഞ്ഞിരിക്കുക, ദാസന്മാരെ ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പീൻ. അപ്പൊ ദാസന്മാര് ചെയ്യണം, ക്രിസ്തുവിലായാലും ദൈവമക്കളായാലും സഭയിൽ പെട്ടവരായാലും സ്നാനമേറ്റ് ക്രിസ്തുവിനോട് ചേർന്നവരാണെങ്കിലും കൂടി വരവുകൾ ഒരപ്പത്തിൻ്റെ അംശികളാണെങ്കിലും സമൂഹത്തോടുള്ള ബന്ധത്തിൽ എന്ത് ചെയ്യണം? എല്ലാവരും യജമാനന്മാരെ അനുസരിക്കണം. അടുത്ത വാക്യം കൂടെ, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവകളാലല്ല, ഭർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിന്റെ ഏകാഗ്രതയോടെ അത്ര എങ്ങനെ അനുസരിക്കേണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ദൃഷ്ടി സേവയല്ല, അവർ നോക്കുമ്പോൾ മാത്രമുള്ള അനുസരണമല്ല, പിന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട്. അപ്പോൾ കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാവരും എന്ത് ചെയ്യണമെന്നാ? അവരുടെ ഔദ്യോഗിക തൊഴിൽ മണ്ഡലങ്ങളിൽ അവർ മുകളിലുള്ള ആളുകളെ അനുസരിക്കണം അല്ലേ. ഒരു സഭയിൽപ്പെട്ടവരാണെങ്കിലും ജോലി തലങ്ങളിൽ ചെന്ന് കഴിയുമ്പോൾ സഹോദരൻ സഹോദരനും ഒക്കെ ആണെങ്കിലും ഔദ്യോഗിക തൊഴിൽ മണ്ഡലത്തിൽ എന്താണ്? അനുസരിച്ചേ പറ്റൂ അല്ലേ. അപ്പോൾ അത് വളരെ വ്യക്തം. ഒന്ന് പത്രോസ് 2:18-19, 1 പത്രോസ് 2:18 അവിടെയും ഈ ഭാഗത്തിന്റെ പ്രബോധനം പത്രോസാണല്ലോ നൽകുന്നത്. കൊലോസ് ലേഖനത്തിൽ പൗലോസാണ്. രണ്ട് അപ്പോസ്തലന്മാരും ഈ കാര്യത്തിൽ അത് ഒരുപോലെ ശ്രദ്ധിച്ചിരുന്നു. 2:18, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിപ്പീൻ. അവിടെയും ദാസന്മാരോട് പറഞ്ഞിരിക്കുന്നല്ലേ, കീഴടങ്ങിയിരിക്കുക, അനുസരിക്കുക. ഇതൊക്കെ പ്രമാണമാണ് അല്ലേ, ഇതൊക്കെ പ്രമാണമാണ്. അപ്പോൾ സാമൂഹ്യ ഘടനയിൽ ഇതുള്ളത് തന്നെയാണ്. അപ്പോസ്തലനായ പൗലോസ് ആ സാമൂഹ്യ ഘടനയെ പൊളിച്ചെഴുതിയില്ല. നമുക്ക് ചിലപ്പം തോന്നും ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം വേണ്ടതുപോലെ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് കാണുന്ന ഈ സ്ട്രക്ചർ എല്ലാം കൂടെ ഒന്ന് ഇളക്കി മറിച്ച് തച്ചുടച്ച് അല്ലേ, ഇത് പലരും വിപ്ലവം പറയുന്ന പോലെ വലിയ മാറ്റം ഉണ്ടാകണം, ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം ഉണ്ടാകണം അല്ലേ, അതിനുവേണ്ടി ശബ്ദം ഉയർത്തുക. റൈറ്റ്സ് ആൻഡ് പ്രിവിലേജസ് എത്രത്തോളം നമുക്ക് അനുഭവിക്കാൻ കഴിയും, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാവുക. ഇങ്ങനെയുള്ള രാഷ്ട്രീയ സമൂഹങ്ങളുടെ സമീപനമൊക്കെ ആത്മീയ തലത്തിലും പെട്ടെന്ന് രൂപപ്പെടുത്തിയെടുത്തേക്കാം ചിലരെങ്കിലും. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അല്ലേ ഒരു മുദ്രാവാക്യം രൂപപ്പെടുത്തിയോ ഒരു സമൂഹത്തെ ഇളക്കി മറിച്ചോ പെട്ടെന്ന് ഈ സ്വാതന്ത്ര്യം സാമൂഹിക തലത്തിൽ ഉണ്ടാക്കാൻ പരിശ്രമിച്ചില്ല. ഒന്നുകൂടെ ഞാൻ പറയാം, മനുഷ്യന്റെ വ്യക്തിത്വത്തെയും മൗലിക അവകാശമായ സ്വാതന്ത്ര്യത്തെയും നിഷേധിക്കുന്ന അടിമത്തത്തിനെതിരായി വളരെ ശക്തമായി അപ്പോസ്തലനായ പൗലോസ് ശബ്ദം ഉയർത്തിയില്ലല്ലോ എന്ന് നമുക്കും തോന്നുന്നില്ലേ? ചിലപ്പോൾ തോന്നുന്നുണ്ട്. എന്താ, ദാസന്മാരെയും യജമാനന്മാരെയും കാറ്റഗറികളായി തിരിച്ച് അവരുടെ കർത്തവ്യങ്ങളൊക്കെ നിർവഹിച്ച് നിങ്ങൾ ജീവിച്ചോളൂ പറയുമ്പോൾ ഈ അടിമത്തത്തിനെതിരെ അപ്പോസ്തലൻ ശബ്ദം ഉയർത്തിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നും. എന്താണ് അതിൻ്റെ പിന്നിലുള്ള ആ ചേതോവികാരം? നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. എന്നാൽ അതേസമയം തന്നെ ക്രിസ്ത്യൻ ലിബർട്ടി ബൈബിളിന്റെ പ്രിൻസിപ്പിളുമാണ്, ക്രിസ്തീയ സ്വാതന്ത്ര്യം. ഇതെങ്ങനെ ഇത് പരസ്പരം നമ്മൾ മനസ്സിലാക്കാൻ നോക്കും? ഇത് കോൺട്രഡിക്ടറി ആയി നമുക്ക് തോന്നുന്നുണ്ടോ? ഇതൊരു ഒപ്പോസിംഗ് പ്രിൻസിപ്പിളായി നമുക്ക് തോന്നുന്നുണ്ടോ? തോന്നാം, എന്നാൽ തോന്നേണ്ടതില്ല. അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലന്റെ പിന്നെ ആ എഴുത്തിന്റെ പിന്നിലെ മോട്ടിവേറ്റിംഗ് ഫാക്ടർ നമ്മൾ മനസ്സിലാക്കണം. എന്താണെന്ന് മനസ്സിലാക്കണം. അത് ഞാൻ വ്യക്തമാക്കുന്നതിന് മുമ്പ് ഒരു ഉദാഹരണം കൂടെ പറയാം. ഫിലേമോൻ എഴുതിയ ലേഖനം വായിച്ചിട്ടുണ്ടല്ലോ, വായിക്കത്തരാലോ ഉണ്ടോ? ഫിലേമോൻ എഴുതിയ ലേഖനം എല്ലാവരും വായിച്ചിട്ടുണ്ടല്ലേ. ആ ലേഖനത്തിൽ ഒരടിമയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? ഒനേസിമസ്. ഒളിച്ചോടിപ്പോയ ഒരു അടിമയാണ് അല്ലേ, ഒനേസിമസ്. അപ്പോൾ ഈ ഒനേസിമോസ് വീണ്ടും ജനനം പ്രാപിക്കാൻ ഇടയായത് എവിടെ കിടക്കുമ്പോളാ? കാരാഗ്രഹത്തിലാണ്. ആർ മുഖാന്തരം? അപ്പോസ്തലനായ പൗലോസ് മുഖാന്തരം വീണ്ടും ജനന അനുഭവത്തിലേക്ക് വന്ന്, രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന്, പാപബോധം ഒക്കെ ഉണ്ടായി, അനുതാപത്തോടും മാനസാന്തരത്തോടും കൂടെ ദൈവവൈതലായി തീർന്നു കഴിഞ്ഞപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ ഹൃദയത്തിലുള്ള ശക്തമായ പ്രേരണ എന്തായിരുന്നു? സുവിശേഷ നിമിത്തം തടവിൽ കിടക്കുന്ന തന്നെ ശുശ്രൂഷിക്കാൻ പറ്റിയാൾ അവനേസിമോ, ശരിയല്ലേ? കാരണം എന്താ? പൗലോസിന്റെ വചനം കേട്ടാണ് ഒനേസിമോസ് രൂപാന്തരപ്പെട്ടത്. ആ ഒരു നിലയിൽ പറഞ്ഞാൽ ഒരു കടപ്പാട് ഒനേസിമോസിന് ആരോടുണ്ടാകും? അതങ്ങനെ തന്നെയാണ് അല്ലേ. അപ്പോൾ ആ സ്വാതന്ത്ര്യം അപ്പോസ്തലൻ ദുരുപയോഗം ചെയ്തില്ല. ചെയ്തോ? ചെയ്തില്ല. എന്താ അവിടെ ചെയ്യുന്ന അപ്പോസ്തലൻ ചെയ്യുന്നത്? എന്താ ഫിലിമോന്റെ അരികിലേക്ക് വീണ്ടും ഒനേസിമോസിനെ മടക്കി അയക്കുക. എന്തിനാ മടക്കി അയക്കുന്നത്? ഒനേസിമോസിന്റെ ജീവിതത്തിൽ അവൻ മുൻപുണ്ടായ അവന്റെ ജീവിതത്തിൽ ഇപ്പോഴുണ്ടായ രൂപാന്തരം റിഫ്ലക്ട് ചെയ്യേണ്ട ഏരിയ എവിടെ തന്നെയാ? ഫിലിമോന്റെ അടുത്ത് തന്നെയാ. മനസ്സിലായോ? അപ്പോസ്തലൻ പൗലോസിനടുത്ത് നിന്ന് സ്തുതിസ്തോത്രങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് കൂട്ടായ്മയുടെ സന്തോഷം അനുഭവിച്ച് വേണമെങ്കിൽ ഇവിടെ നിൽക്കാം. ആത്മീക മർമ്മങ്ങളൊക്കെ പൗലോസ് വെളിപ്പെടുത്തി കൊടുക്കും. എന്നാൽ ഈ വ്യക്തി മാനസാന്തരപ്പെട്ടവൻ, എങ്ങനെ സുവിശേഷം മുഖാന്തരം മാനസാന്തരപ്പെട്ടവനാണെന്നുള്ളത് പ്രതിഫലിക്കേണ്ട ഏരിയ പ്രഥമമായി എവിടെ തന്നെയാ? ആരോടാണോ അവൻ തെറ്റ് ചെയ്തത്, ആരോടാണോ അവൻ അകന്നുപോയത്, ആരോടാണോ അവൻ അകൃത്യം ചെയ്തത്, അവിടെ തന്നെ ഇത് ക്ലിയർ ചെയ്യണം. നോക്കൂ, സുവിശേഷം വരുത്തുന്ന രൂപാന്തരം. സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞാൽ അവനെ നേരിട്ട് സഭയിലേക്ക് കൊണ്ടുവന്ന് സഭയിലെ ആത്മീയ സന്തോഷം അനുഭവിച്ച് ഇരുത്തുക മാത്രമല്ല, എവിടെല്ലാം തെറ്റിപ്പോയിട്ടുണ്ടോ ആ മേഖലകളൊക്കെ കറക്റ്റഡ് ആക്കുവാൻ കഴിയുന്ന പവറാണ് ഈ ഗോസ്പലിനുള്ളത്. അതാണ് എല്ലാ മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തി ഈ സുവിശേഷത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരുവൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കറക്റ്റഡ് ആവുകയാ. ദൈവത്തോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, പിന്നെ ആരോടൊക്കെയാ? മനുഷ്യരോടുള്ള ബന്ധത്തിലും, പിന്നെ ജോലി തലങ്ങളിൽ അവന്റെ സുപ്പീരിയേഴ്സിനോട് ഏതെങ്കിലും ഭാഗങ്ങളിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യേണ്ട ചുമതല ആർക്കുണ്ടെന്നതിനർത്ഥം സുവിശേഷത്താൽ രൂപാന്തരപ്പെടുന്ന ഒരുവനുണ്ട്. അപ്പോൾ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു തമാശ അല്ല, മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു തമാശ അല്ല, അത് വളരെ ഗൗരവമേറിയ ഒരു കാര്യം തന്നെയാണ് അല്ലേ. അത് വ്യക്തിബന്ധങ്ങളിൽ വന്നിട്ടുള്ള വിള്ളലുകൾ, വ്യക്തിബന്ധങ്ങളിൽ വന്നിട്ടുള്ള അകൽച്ചകൾ ഒക്കെ ക്ലിയർ ചെയ്യുന്ന, റെക്ടിഫൈ ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, ഇത്ര വലിയ സുവിശേഷമാണല്ലോ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് ഓർക്കുമ്പോൾ എത്ര ദൈവത്തിന് മഹത്വം കൊടുത്താലും മതിയാവുകയില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസാക്ഷി ഉണ്ടാക്കുന്ന ഒരനുഭവമാണ് ഒരുവൻ സുവിശേഷത്താൽ വീണ്ടും ജനനം പ്രാപിക്കുകയെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് അപ്പോസ്തോലൻ വ്യക്തമാക്കി കൊടുക്കുന്ന കാര്യം എന്താ? സുവിശേഷം ഒരുവനിൽ വരുത്തുന്ന പരിവർത്തനം പ്രാഥമികമായി ഇനിഷ്യലായിട്ട് ഏതാണ്? പാപബോധമുണ്ടായി അവൻ മാനസാന്തരപ്പെട്ട് അവൻ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടുകൂടെ ജീവിക്കണം. ദൈവത്തോടും മനുഷ്യരോടും പ്രാഗൽഭ്യമുള്ളവനായി അവൻ ജീവിക്കണം. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് ഈ സൊസൈറ്റിയിൽ കാണുന്ന ഈ സ്ട്രക്ചറൊക്കെ. മനസ്സിലായ രണ്ടാമത്തെ കാര്യങ്ങളാണ്. വേഗത്തിലൊന്ന് മടങ്ങി വന്നേ. അപ്പോൾ ഫിലേമോനോട് പറയുകയാണ്, ഇന്നുവരെ എങ്ങനായിരുന്നു ബന്ധം ദാസനും? എന്നാൽ ഇപ്പോൾ അതിൽ കവിഞ്ഞൊരു ബന്ധം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്ന് ഫിലേമോനെ ഓർപ്പെടുത്തുക. അപ്പോൾ യജമാനോട് പറയുകയാണ്, ഇവൻ മാനസാന്തരപ്പെട്ട് വന്നതുകൊണ്ട് ഇനി ട്രീറ്റ്മെന്റ് ഒന്നും പാടില്ല. ആ ഭാഗത്ത് പിന്നീട് വരുമെങ്കിലും യജമാനുള്ള ബന്ധത്തിൽ എങ്കിലും ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുക, ഇനി ദാസന് മീതെ പ്രിയ സഹോദരൻ സഹോദരനുമാ. അത് ദൈവിക വിഷയത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെ. എന്നാൽ അതേ സമയം തന്നെ അവൻ ജോലിയോടുള്ള ബന്ധത്തിൽ ആരാണെന്നും ദാസൻ തന്നെ. മനസ്സിലായോ? ദാസൻ എന്നുള്ളതിൽ യജമാനെ കീഴ്പ്പെട്ട് അനുസരിച്ച് ജീവിക്കണം. എന്നാൽ അതേ സമയം തന്നെ ആത്മീയ മണ്ഡലത്തിൽ എന്താണ്? അവൻ ദാസന് മീതെ പ്രിയ സഹോദരൻ എന്ന് തന്നെ അവനെ കാണണം. വേഗത്തിൽ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ഫിലേമോന്റെ ലേഖനത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, പരസ്പര വീക്ഷണത്തിലും സമീപനത്തിലും വലിയ മാറ്റം വിഭാവനം ചെയ്യുന്ന ഒരു അനുഭവം നമുക്കവിടെ കാണാം അല്ലേ. പരസ്പര വീക്ഷണത്തിലും സമീപനത്തിലും, അന്യോന്യമുള്ള സമീപനത്തിൽ, അന്യോന്യമുള്ള വീക്ഷണത്തിൽ വലിയ മാറ്റം. അതിന് അടിസ്ഥാനം എന്താ? ഗോസ്പൽ, സുവിശേഷമാണ് അല്ലേ. ഗോസ്പൽ ഇസ് ദ പവർ വിച്ച് ട്രാൻസ്ഫോംസ് ഓൾ പീപ്പിൾ അല്ലേ. എല്ലാവരെയും രൂപാന്തരപ്പെടുത്തുന്നതാണ്. ഒരടിമയെ ക്രിസ്തുവിൽ സഹോദരനായി വീക്ഷിക്കത്തക്ക നിലയിൽ ഒരു യജമാനനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് ഏത്? സുവിശേഷം. അത് ഫിലേമോനിൽ നമ്മൾ കാണുന്നു അല്ലേ. എന്നാൽ അതേ സമയം തന്നെ ഒരടിമയെ രൂപാന്തരപ്പെടുത്തി. എതിനു വേണ്ടി? നീ വീണ്ടും മടങ്ങിച്ചെന്ന് ആർക്ക് കീഴ്പ്പെട്ടിരിക്കണം? യജമാനനാകുന്ന ഫിലേമോനെ നീ കീഴ്പ്പെട്ടിരിക്കണം. ആ ഒരു മനോഭാവം അവന് നേരത്തെ ഇല്ലായിരുന്നു അല്ലേ. അവൻ ഒളിച്ചോടിയവനാ. എന്നാൽ നീ കീഴ്പ്പെട്ടിരിക്കണം, നീ അനുസരിച്ചിരിക്കണം. ആ ഒരു മനോഭാവം ആരിലും ഉണ്ടാക്കി? ഒനേസിമോസിലും. കണ്ടോ? അപ്പോൾ പരസ്പര വീക്ഷണത്തിലും സമീപനത്തിലും ഉണ്ടാകുന്ന മാറ്റം എത്ര വലിയതാണ്! ഇതിന് കാരണം എന്തു തന്നെയാണ്? കർത്താവിന്റെ സുവിശേഷമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വേഗത്തിൽ, അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഭക്തിയിലും സേവനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു സമീപനം ഒന്നുകൂടെ ഞാൻ പറയട്ടെ. സഭയുടെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിലേക്ക് ഒന്ന് മടങ്ങി വരാം ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിച്ച എല്ലാവരും. അപ്പോൾ ഗലാത്യലേഖനത്തിൽ എന്താ വിഷയം? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. എഫ് എസ് ലേഖനത്തിൽ വരുമ്പോഴോ ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താണ്, പരസ്പര വീക്ഷണത്തിലും മനോഭാവത്തിലും എന്ത് വേണം, വലിയ മാറ്റം ഉണ്ടാകണം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. അപ്പോൾ സഭയുടെ പ്രധാന കർത്തവ്യം എന്ത് തന്നെ എല്ലാ കാലത്തും? സുവിശേഷം ജനങ്ങളെ അറിയിക്കുകയും അത് വ്യക്തികളിൽ, സമൂഹത്തിൽ രൂപാന്തരം ഉണ്ടാക്കണം അല്ലേ. അപ്പോൾ ആ സുവിശേഷം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അവൻ, അവന് വ്യത്യാസമായി അവൻ്റെ ഇടപാടുകളിൽ മനോഭാവത്തിൽ ഒക്കെ വ്യത്യാസം വരും. അത് സമൂഹത്തിൽ അത് പ്രതിഫലിക്കുവാനിടയാകും അല്ലേ. അപ്പോൾ അപ്പോസ്തല പൗലോസിന്റെ ഹൃദയത്തിലെ ശക്തമായ പ്രേരണ ഈ ലേഖനമൊക്കെ എഴുതുമ്പോൾ എന്ത് തന്നെയാ, പ്രഥമമായിട്ട് ഇതാണ്, ഒരു വ്യക്തിയിൽ രൂപാന്തരം ഉണ്ടാകും, അത് സമൂഹത്തിലേക്ക് പകരപ്പെടണം. മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ ഒരു വിപ്ലവം ഉണ്ടാക്കി പെട്ടെന്ന് ജനത്തെ ഇളക്കി സാമൂഹിക ഘടനയെ പൊളിച്ചെഴുതുക എന്നുള്ളത് അപ്പോസ്തലന്റെ പോളിസി അല്ലായിരുന്നു എന്നർത്ഥം അല്ലേ. ഇന്നും സഭാമണ്ഡലങ്ങളൊക്കെ പലയിടങ്ങളിലും വിപ്ലവമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ കാണാം അല്ലേ. റെവല്യൂഷണറി ചേഞ്ച് ഉണ്ടാകണം. സുവിശേഷത്തിന് അതിന് ശക്തിയുണ്ട് എങ്കിലും സുവിശേഷത്തിന് അവസരം കൊടുക്കാതെ മാനുഷികമായ ബുദ്ധി കൊണ്ടും യുക്തി കൊണ്ടും ഒക്കെ ജനത്തെ ഇളക്കി ഇതുപോലെ പെട്ടെന്ന് രൂപാന്തരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ കാണാം. എന്നാൽ അപ്പോസ്തലൻ അങ്ങനെ ഗ്രൂപ്പിൽപ്പെട്ട ആള് അല്ലായിരുന്നു. അപ്പോസ്തലൻ വിശ്വസിച്ചത് എന്താ? ഗോസ്പൽ ശരിയായിട്ട് പ്രസന്റ് ചെയ്താൽ, അത് ഹൃദയങ്ങളിൽ പ്രവർത്തിച്ചാൽ വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകും അല്ലേ. വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടായി വ്യക്തികൾ രൂപാന്തരപ്പെട്ടാൽ സമൂഹത്തിന് രൂപാന്തരം ഉണ്ടാകും. അങ്ങനെ എല്ലാ ഉച്ചനീചത്വങ്ങളും എല്ലാ വേർതിരിവിന് അനുഭവങ്ങളും സമൂഹത്തിൽ മാറണം. എല്ലാ കാലത്തും പ്രശ്നം എന്ത് തന്നെയാ, ഗോസ്പൽ വേണ്ടതുപോലെ അങ്ങോട്ട് പെനട്രേറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലേ. ഹൃദയങ്ങളിലേക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് ആഴ്ന്നിറങ്ങുന്നില്ല. ശരിയായിട്ട് ഗോസ്പല് അക്സെപ്റ്റ് ചെയ്യുവാൻ പലരും തയ്യാറാകുന്നു. അവിടെ പ്രശ്നം, ഗോസ്പല് ശരിയായിട്ട് പ്രസന്റ് ചെയ്യുന്നുമില്ല അല്ലേ. പലപ്പോഴും ഭൗതിക അനുഗ്രഹങ്ങൾ ജനത്തിനുണ്ടാകുവാനുള്ള താല്പര്യത്തിന്റെ പേരിൽ വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ഭൗതിക വിശാലതയുടെയും ഗോസ്പല് പലയിടത്തും പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ സുവിശേഷം ഇന്ന് അന്യപ്പെട്ടു പോകുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇതുപോലെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. ക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കുന്ന ഇടങ്ങളിൽ വിടുതലുണ്ട്. എന്നാൽ ആ വിടുതൽ ശാരീരികമായ വിടുതലായും ഭൗതിക വിടുതലായും മാത്രം മാറ്റിവെക്കുന്നു. മനുഷ്യ മനസ്സിന് അത് വേണ്ടതുപോലെ പരിവർത്തനം ഉണ്ടാകുവാൻ മതിയാകുന്ന നിലയിൽ ഹൃദയങ്ങളെ ഒരുക്കിയെടുക്കുന്നില്ല എന്നുള്ള വലിയ ഒരു പരാജയം ഇന്നത്തെ ക്രൂസേഡുകളിലും പ്രസംഗങ്ങളിലും ഉണ്ട്. ഒരു താൽക്കാലികമായ ഒരു വിടുതൽ മാത്രം ജനങ്ങൾ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് ക്രിസ്തുവിന്റെ ഒറിജിനൽ ഗോസ്പൽ. ക്രിസ്തുവിനോടുള്ള ഭക്തിയിലും സേവനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു നിസ്വാർത്ഥ സേവനം വേണമെന്നാ പൗലോസ് പറഞ്ഞേക്കുന്നത്. അതാണ് ഈ വാക്യങ്ങളിൽ നമ്മൾ പ്രത്യേകം കാണുന്നത്. ഈ വാക്യം നമുക്ക് ഒന്നുകൂടെ വായിക്കണം. ഐഎഫ്എസ് ലേഖനത്തിൽ ദാസന്മാരോട് പറയുമ്പോൾ, ദാസന്മാരെ, ജഡപ്രകാരം യജമാനന്മാരായവരെ, ക്രിസ്തുവിനെ പോലെ തന്നെ, ശ്രദ്ധിച്ച്, ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പീൻ അല്ലേ. ഭയത്തോടും, അപ്പോൾ ക്രിസ്തുവിനോടുള്ള ഭക്തിയിലും സേവനത്തിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു സേവനമാണ് ഏത് ദാസനും ഉണ്ടാകേണ്ടതെന്നർത്ഥം. മനസ്സിലായോ? ഏത് ദാസനും ഉണ്ടാകേണ്ടത് എങ്ങനെയാണ്? ഒരു ദാസൻ ഒരു യജമാനനോടുള്ള ബന്ധത്തിൽ, ജോലിയിൽ ഏർപ്പെടുമ്പോൾ അവന്റെ വീക്ഷണം എങ്ങനെയായിരിക്കണം? ക്രിസ്തുവിനെ സേവിക്കുന്നവനാണ് ഞാൻ. ഒരു ദാസൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കണം, ഞാൻ ക്രിസ്തുവിനെ സേവിക്കുന്നവൻ. കമ്പനിയിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്തു വരുമ്പോഴും, അതെ, പലപ്പോഴും ക്രൂരമായ സമീപനം പുലർത്തുന്ന ബോസുമാരും ഒക്കെ പലയിടങ്ങളുള്ളപ്പോഴും ക്രിസ്തുവിലായിത്തീർന്ന ഒരു വ്യക്തിയുടെ സമീപനം എന്താണെന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. ദൈവസഭയിൽ അംഗമായ ഒരാൾ ഏതിടത്ത് ജോലി ചെയ്താലും അവന് വീക്ഷണം എന്താണ്? ഇതാ വാക്യം. എന്താ വീക്ഷണം? ക്രിസ്തുവിനെ പോലെ തന്നെ ഹൃദയത്തിന്റെ ഏകാഗ്രതയിൽ അത് നഷ്ടപ്പെടരുത്. ഒരു സ്ഥലത്തൊരു ജോലിയിൽ ഒരു വ്യക്തി ആക്കപ്പെട്ടപ്പോൾ ക്രിസ്തുവിനെ സേവിപ്പാൻ അവിടെ ആക്കിയിരിക്കുന്നു എന്ന ബോധം ഉണ്ടാകണമെന്നർത്ഥം. ക്രിസ്തുവിനെ സേവിപ്പാൻ അല്ലേ, ക്രിസ്തുവിനെ സേവിക്കുന്നത് പോലെ തന്നെ ആയിരിക്കണം ആ സ്ഥലത്ത് ജോലി. അതിന് ഏകാഗ്രതയുണ്ട്, അത് നഷ്ടപ്പെടുത്തരുത്. പിന്നെ ഭയത്തോടും വിറയലോടും കൂടെ അനുസരിപ്പി. ഫിലിപ്പി ലേഖനം 2:12 വരുമ്പോൾ അപ്പോസ്തലന്റെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാണുന്നുണ്ട്. എന്താ ലൈഫ് സ്റ്റൈല്? ദൈവത്തോടുള്ള സമീപനത്തിൽ എങ്ങനെയാന്ന് പറഞ്ഞേക്കുന്നത്. ഫിലിപ്പിയൻസ് 2:12 വായിച്ചേ. യെസ്, ആ ഭയത്തോടും വിറയലോടും കൂടെ, ഭയത്തോടും വിറയലോടും കൂടെ അല്ലേ. ഇനി 1 കൊരിന്ത്യർ 2:3, 2 കൊരിന്ത്യർ 7:15, 1 കൊരിന്ത്യർ 2:3, 2 കൊരിന്ത്യർ 7:15 വായിക്കാം. ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇരുന്നു. സമൂഹത്തിൽ ഇരിക്കുമ്പോൾ ആ മനോഭാവം നോക്കാം. 2 കൊരിന്ത്യർ 7:15 നോക്കി. ആ അപ്പോൾ ഒരു അടിമ, ഒരു ദാസൻ ഒരു യജമാനനെ സേവിക്കുമ്പോൾ എങ്ങനെ ഏത് ചിന്തയിൽ സേവിക്കണം? ഞാൻ കർത്താവിനെ സേവിക്കുന്നു എന്ന ചിന്തയിൽ ആദരവോടുകൂടെ സേവിക്കണം അല്ലെ. പുച്ഛത്തോടരുത് അല്ലെ. ഒരു ബോസിനെ എപ്പോഴും പുച്ഛത്തോടുകൂടെ വീക്ഷിക്കുന്ന മനോഭാവത്തോടെ ഒരു വ്യക്തിക്ക് ഒരിടത്തും ജോലി ചെയ്യാൻ കഴിയത്തില്ല. ചെയ്യാം, പക്ഷേ ആ ജോലിയിൽ ഒരിക്കലും സംതൃപ്തി ഉണ്ടാകത്തില്ല അല്ലേ. അപ്പോൾ ഔദ്യോഗിക ജോലി മണ്ഡലങ്ങളിൽ ആയിരിക്കുന്ന ദൈവപൈതൽ വിശ്വാസി സ്നാനപ്പെട്ട് കർത്താവിനോടും സഭയോടും ചേർന്ന് കഴിഞ്ഞാൽ ആദരവോടും ബഹുമാനത്തോടും കൂടെ ആയിരിക്കണം. എന്താ ചിന്ത? ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്ന പ്രയത്നത്തിലാണ്. ഏത് കാര്യത്തിൽ കൂടെ? ഈ യജമാനനെ അനുസരിക്കുന്നതിൽ കൂടെ ഞാൻ എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ്. അത് ബുദ്ധിമുട്ടാണ് ഉൾക്കൊള്ളാൻ അല്ലേ, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ പ്രമാണം അത് തന്നെയാണ്, ഞാൻ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൊലോസ്യ ലേഖനം 3:17 നോക്കി. 3:17 കൊലോസ്യൻസ് 3:17 കൊലോസ്യ ലേഖനം 3:17. എന്ത് ചെയ്താലും സകലതും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും പിന്നെ ഓക്കെ ഓക്കെ 3:17 വായിച്ചല്ലേ. യെസ്. അപ്പോൾ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. അപ്പോൾ ദൈവവൈതൽ ആരാധനാലയത്തിൽ മാത്രമല്ല കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്നത്, എവിടെയും ജോലി സ്ഥലത്തും യാത്രയിലും. നമ്മുടെ യാത്രയിലെല്ലാം കർത്താവിന്റെ നാമത്തിലാണ് അല്ലേ. നമ്മൾ ജോലി ചെയ്യുന്ന എല്ലായിടങ്ങളിലും ജോലി ചെയ്യുന്നതും ക്രിസ്തുവിന്റെ നാമത്തിൽ. എന്ത് ചെയ്താലും കർത്താവിന്റെ നാമത്തിന് മഹത്വമായി തീരണം. ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമ്മൾ രൂപപ്പെടുത്തേണ്ടത് അല്ലേ. ഈ ലേഖനം വായിക്കുമ്പോൾ 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, ദൃഷ്ടി സേവയാലല്ല, വാക്യ ഓർമ്മയുണ്ടോ? 6:7 മനുഷ്യരെ അല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിപ്പീൻ അല്ലേ. പ്രീതിയോടെ സേവിച്ച് കർത്താവിനെ തന്നെ, മനുഷ്യരെയുള്ള കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചുകൊണ്ട് ആരെ അനുസരിക്കാനാണ് പറഞ്ഞേക്കുന്നത്? യജമാനന്മാരെ. 6-ാം വാക്യം, മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ ദൈവ ഇഷ്ടം എങ്ങനെ ചെയ്യണം? മനസ്സോടെ ചെയ്തും. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി തലങ്ങളിലൊക്കെ കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യണം? മനസ്സോടെ ചെയ്യും, പൂർണ്ണ മനസ്സോടെ ചെയ്യണം. വിത്ത് ഹോൾ ഹാർട്ട്, ഹോൾ മൈൻഡ് അല്ലേ. പൂർണ്ണ മനസ്സോടെ ചെയ്യണം, പൂർണ്ണ മനസ്സോടെ ചെയ്തും പിന്നെ പ്രീതിയോടെ ചെയ്യുക. ഇങ്ങനെയൊക്കെയല്ലേ വായിക്കുന്നത്? ഏകാഗ്രതയോടെ ചെയ്യുക, ഭയത്തോടും വിറയലോടും കൂടെ ചെയ്യുക. അതൊക്കെ സൂചിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു വ്യക്തിയുടെ വിധേയത്വത്തെ സൂചിപ്പിക്കുന്ന അല്ലേ. ജോലിയോടുള്ള നമ്മുടെ ആ കമ്മിറ്റ്മെൻറ്റ് എത്രത്തോളമുണ്ട്, തൊഴിലിനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് സമർപ്പണം എത്രത്തോളമുണ്ട് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന പദപ്രയോഗങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് എല്ലാവരും. ഏകാഗ്രതയോടെ, ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ, പിന്നെ ഭയത്തോടെ, വിറയലോടെ, പിന്നെ മനസ്സോടെ, പ്രീതിയോടെ. ഇതെല്ലാം ആർക്ക് ചെയ്യുന്നതെന്ന് പോലെ? കർത്താവിന് തന്നെ. കണ്ടോ? കർത്താവിന് തന്നെ. അപ്പോൾ ഈ ഒരു മനോഭാവം സമൂഹത്തിൽ വളർത്തിയെടുക്കുവാനാണ് അപ്പോസ്തലൻ പ്രബോധിപ്പിക്കുന്നത് അല്ലേ. ഈ മനോഭാവം വളർത്തിയെടുക്കുക. അപ്പോൾ യജമാനനും ദാസനും എന്നുള്ള ബന്ധത്തിൽ ഈ രണ്ട് കാറ്റഗറി സമൂഹത്തിൽ നിന്നും ഇല്ലാതാക്കാൻ അപ്പോസ്തലൻ പ്രബോധിപ്പിച്ചിട്ടില്ല. അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നില്ല, അത് അബോളിഷ് ചെയ്യണം, അങ്ങനെയുള്ളൊരു ചലഞ്ച് ഒന്നും അപ്പോസ്തലൻ ഉയർത്തിയില്ല. എന്നാൽ ഈ അടിമത്വവും ഈ വർഗവിവേചനവും വർണ്ണവിവേചനവും ഒക്കെ മാറും. അപ്പോസ്തലൻ ഉറപ്പുണ്ട്, മാറിയിട്ടുമുണ്ട് അല്ലേ. സുവിശേഷത്തിന്റെ സ്വാധീനത്താൽ ഇതൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ തിരുവചനം വായിക്കുന്ന പോലെ പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ സുവിശേഷത്തിന്റെ സന്ദേശം സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും? എല്ലാ വിവേചനവും വ്യത്യാസങ്ങളും ഒക്കെ മാറുന്ന ഒരനുഭവം ഉണ്ടാകും. അങ്ങനെ നിമാർജ്ജനം ചെയ്യപ്പെട്ട അനുഭവങ്ങളുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ഏതെല്ലാം ദുരാചാരങ്ങൾ ഇല്ലാതെ പോയി. ഇന്ത്യയിലും അത് തന്നെയായിരുന്നു അല്ലേ. വില്യം കേറിയെ ദൈവം അതിനെ ഉപയോഗിച്ചു ആ കാലഘട്ടത്തിൽ ശക്തമായി. സതി എന്ന ദുരാചാരം ഇല്ലാതായി. അതുപോലെ തന്നെ ഇന്ത്യയിലും അനേകിടങ്ങൾ വടക്കേണ്ടിലൊക്കെ രൂപപ്പെട്ടു വന്നിരുന്ന അടിമത്തം ഒക്കെ വളരെയധികം ഇല്ലാതായി തീർന്നിട്ടുണ്ട്. ഇന്നാണെങ്കിലും സുവിശേഷവും സുവിശേഷം പ്രസംഗിക്കുന്നവരെയും വടക്കേണ്ടിൽ എതിർക്കുന്നതിൻ്റെ കാരണം ഒരു പരിധിവരെ എന്ത് തന്നെയാ? ഈ പ്രശ്നമാണ് സ്ലേവറിയാ. ബീഹാറിലും രാജസ്ഥാനിലും ഒറീസയിലും ഒക്കെ അവിടെയുള്ള അത് ഭൂപ്രമാണികൾ അവർക്കറിയാം, സുവിശേഷം വ്യക്തികൾ രൂപാന്തരം വരുത്തി കഴിഞ്ഞാൽ അവരുടെയൊക്കെ ആ ഡിഗ്നിറ്റിക്ക് വ്യത്യാസം വരും. തൊഴിൽ മഹത്വത്തോടുകൂടെ അന്തസ്സോടുകൂടെ അവർ ജീവിക്കാൻ ഇഷ്ടപ്പെടും. അവർക്കതുകൊണ്ട് ഉയർച്ചയും അഭൂർത്തിയും വരരുത് എന്ന നിലയിലാണ് ഇന്ന് പല പീഡനങ്ങളും വടക്കേണ്ടതിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതവർക്കറിയാം. എന്നാൽ ഇന്നും സുവിശേഷം ശരിയായ നില പ്രസന്റ് ചെയ്യപ്പെടുന്ന ഇടങ്ങളിലൊക്കെ വർഗവിവേചനങ്ങളും വർണ്ണവിവേചനങ്ങളും ഒക്കെ ഇല്ലാതായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയുള്ളൂ, അല്ലേ? പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് പോലെ സുവിശേഷത്തിന്റെ സന്ദേശം സമൂഹത്തിൽ ആഴ്ന്നിറങ്ങുവാൻ ദൈവസഭ കൂടുതൽ ഉത്സാഹിച്ചാൽ മാത്രം മതി. അപ്പോൾ റെവല്യൂഷനൊക്കെ അങ്ങ് ഉണ്ടായിക്കോളും. അതേ ഉള്ളൂ ഇതിനകത്ത് വഴി, അല്ലേ? അല്ലാതെ ജനത്തെ ഇളക്കി ഗ്രൂപ്പ് ഉണ്ടാക്കി, അല്ലേ, മുദ്രാവാക്യം വിളിച്ച് അതിനുവേണ്ടി സ്ലോഗൻസ് ഒക്കെ രൂപപ്പെടുത്തി സമൂഹത്തെ രൂപപ്പെടുത്തുവാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും അത് വിജയിക്കയില്ല. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സുവിശേഷത്തിന്റെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ദാസന്മാരോട് പറയുന്നത്, ദാസന്മാർ എന്ത് ചെയ്യണം? അവർ കർത്താവിനെ സേവിക്കുന്ന പോലെ തന്നെ അനുസരിക്കണം, കർത്താവിനെ അനുസരിക്കുന്ന പോലെ തന്നെ അനുസരിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട വാക്യം എന്താ? ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പൻ എന്നുള്ള വാക്യത്തെ ബേസ് ചെയ്താണ് അഞ്ചാം അധ്യായത്തിന്റെ 21 മുതൽ വാക്യങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ ആരംഭത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിന്റെ ഭദ്രത, ഒരു സമൂഹത്തിന്റെ അഭിവൃദ്ധി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ഈ വാക്യത്തിലാണ്. ഒരു കുടുംബത്തിന്റെ അനുഗ്രഹം നിലനിൽക്കുന്നത് ഈ വാക്യത്തിലാണ്. ഈ വാക്യം വളരെ ശ്രദ്ധയോടുകൂടെ നമുക്ക് പഠിക്കണം. ഇനി 6 അധ്യായത്തിന്റെ 9 വാക്യം ഒന്നുകൂടെ നോക്കാം. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിൽ ഉണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും. അപ്പോൾ ദാസന്മാരോട് മാത്രമല്ല പ്രബോധനം, എന്നാൽ യജമാനന്മാരോട് നമ്മൾ ഒരു വാക്യത്തിലേ കാണുന്നുള്ളൂ, ദാസന്മാരോടാണ് കൂടുതൽ, അല്ലേ? 5, 6, 7, 8 വാക്യങ്ങളിൽ ദാസന്മാരോടാണ് പ്രബോധനം, യജമാനന്മാരോട് ഒരു വാക്യത്തിൽ മാത്രമേ കാണുന്നുള്ളൂ. ദാസന്മാരോട് ശക്തമായ പ്രബോധനം നൽകി. അതിന് 8 വാക്യം ഒന്നുകൂടെ നോക്കണം. ദാസനോ സ്വതന്ത്രനോ ഒരുത്തിന് ചെയ്യുന്ന നന്മയ്ക്ക് കർത്താവിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കും എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അറിയുന്നു. അപ്പോൾ തൊഴിൽ തലങ്ങളിലൊക്കെ നേരിടുന്ന, അല്ലേ, വിവേചനങ്ങളും മാനസിക സംഘർഷങ്ങളും ഇതൊക്കെ അനുഭവിച്ച് ജോലി ചെയ്യുമ്പോഴും നന്മയാൽ തിന്മയെ ജയിക്കുന്ന ഒരു മനോഭാവം വളർത്തിയെടുത്താൽ അതിനെല്ലാം എന്തുണ്ടെന്നാ പറഞ്ഞേക്കുന്നേ? പ്രതിഫലമുണ്ട്. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ പോയാൽ അത് കിട്ടില്ല, അല്ലേ? അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് സഹിച്ച് കഷ്ടം സഹിച്ചും ഒക്കെ മെച്ചപ്പാടുകളിടയിലൊക്കെ ഇങ്ങനെ ജോലി ചെയ്തു പോകുന്നത്. പ്രതിഫലം നിശ്ചയമായും ഉള്ള നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? അതിൻ്റെ ആ തലം എവിടെ വരെയുണ്ട്? കർത്താവിനെ സേവിക്കുന്നതിൻ്റെ ആ തലം എവിടെ വരെയുണ്ട്? ജോലി തലങ്ങളിലും ഉണ്ട്. ഒരുവൻ കർത്താവിനെ സേവിക്കുന്നവനാണോ എന്നുള്ളത് ഈ ആത്മീയ മണ്ഡലത്തിലെ ആത്മീയ ശുശ്രൂഷകളെ മാത്രം കേന്ദ്രീകരിച്ചാണെന്നൊക്കെ ധരിക്കുന്നുണ്ട് പലരും, ഇല്ലേ? കർത്താവിനെ സേവിക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങിത്തിരിച്ചു എന്നൊക്കെ പറയുമ്പം ജോലിയൊക്കെ വിട്ടേച്ച് കുറച്ചുകൂടി ഇറങ്ങി നിങ്ങൾ ചിന്തിക്കണം, തെറ്റിദ്ധരിക്കരുത്. ജോലിയൊക്കെ വിട്ടേച്ച് വേദവസ്തുവൊക്കെ എടുത്ത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ മാത്രമാണ് കർത്താവിനെ സേവിക്കുന്നത് എന്ന ഒരു മനോഭാവം, കാഴ്ചപ്പാട് ഒരു പരിധിവരൊക്കെ ഇല്ലേ? ഉണ്ട്. എന്നാൽ വേദവസ്തുവം പഠിപ്പിക്കും, ഈ ഭാവമൊക്കെ പഠിച്ചാൽ, ഈ വാക്യങ്ങളൊക്കെ ചേർത്ത് നിങ്ങളൊന്ന് പഠിച്ചാൽ എന്താണ്? ഔദ്യോഗിക തൊഴിൽ മണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾക്കും ഏതിനേഴ് വിളിയുണ്ട്? കർത്താവിനെ സേവിക്കാനുള്ള വിളിയുണ്ട്, അല്ലേ? കർത്താവിനെ സേവിക്കാനുള്ള. അപ്പൊ കർത്താവിനെ സേവിക്കാനാണെന്ന് പറഞ്ഞ ആരും ജോലി ഒന്നും വിട്ടു പോകണം. അപ്പോൾ ഓർക്കും ആസ്വര ദുരുപദേശമാണ്, അങ്ങനല്ല. എന്നാൽ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി ഒരു വിളിയുണ്ട്, അതുള്ളത് തന്നെയാണ്. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഞാനും നിൽക്കുന്നത്. അതുകൊണ്ട് എന്നാൽ കർത്താവിനെ സേവിക്കാനാണെന്നും പറഞ്ഞ് ആരും ജോലി വിട്ടേച്ച് പോകണം. കർത്താവിനെ സേവിക്കാൻ ദൈവം ആക്കി വെച്ചിരിക്കുന്ന തലം എവിടൊക്കെ തന്നെയാണ്? ജോലി സ്ഥലത്തൂടെ. അത് ഈ വാക്യങ്ങളെ നോക്കൂ, ദാസന്മാരുടെ ബന്ധത്തിൽ പറയുമ്പോൾ അങ്ങനെ തന്നെയാ. ജോലി ചെയ്യുമ്പോഴും ആൾ എന്തോ ചെയ്യുന്നു, കർത്താവിനെ സേവിക്കുന്നു എന്നല്ലേ? ദുഷ്ടസേവയിലല്ല, ഏകാഗ്രതയോടെ, ഭയത്തോടെ, ഭക്തിയോടെ, അല്ലേ, പ്രീതിയോടെ കർത്താവിനെ സേവിക്കുക. അപ്പോൾ കർത്താവിനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മറ്റെല്ലാ കാര്യങ്ങളും വിട്ടൊഴിഞ്ഞ് പോകുന്നു എന്നർത്ഥം ഒരിക്കലും വേദപുസ്തകം തരുന്നില്ല അല്ലേ. അപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളെയും കോർത്തിണക്കുന്നതാണ് ഏത്? സുവിശേഷം. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ആ സ്വാധീനം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി മടങ്ങി വരാം. ഇനി യജമാനന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നത് 9-ാം വാക്യം, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. അപ്പോൾ യജമാനന്മാരോട് പറയുക, ഒറ്റ വാക്യമുള്ളിലും വളരെ ശക്തമായ പ്രബോധനം ഇവിടെ ഉണ്ടല്ലേ. രണ്ടു കൂട്ടരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ട്. എന്താ അങ്ങനെ പറയാൻ കാരണം? എന്തായിരിക്കും? ഒന്നോർത്തി അവിടെ തന്നെ പറയുന്നുണ്ടല്ലോ, അവന്റെ പക്കൽ ഇല്ല. ഒന്നുകൂടെ ചിന്തിച്ചേ, അവന്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദാസന്മാരെ, അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾ അക്കൗണ്ടബിൾ ആരോടാ? ദൈവത്തോട്. ഇവിടെ തീരുന്നില്ലെന്നർത്ഥം അല്ലേ. ഇവിടുത്തെ നേരെ മുകളിലുള്ള ബോസിനോട് മാത്രമല്ല കണക്ക് ബോധിപ്പിക്കുന്നത് ആണോ, അല്ലെങ്കിൽ അതിന് മുകളിലത്തെ ആളോടുമല്ല. പിന്നെ അൾട്ടിമേറ്റ് ആയിട്ട് എല്ലാറ്റിൻ്റെയും കണക്ക് ആരുടെ മുമ്പിലാണ് ബോധിപ്പിക്കേണ്ടേ? കർത്താവിൻ്റെ മുമ്പിൽ. ഈ ബോധ്യം ദാസനും ഉണ്ടായിരിക്കണം. ആർക്കും ഉണ്ടാകണം? യജമാനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗത്തേക്ക് ഒന്ന് മടങ്ങി വരണം. ഈ സുവിശേഷം ഒരു വ്യക്തിയിൽ രൂപാന്തരം വരുത്തി കഴിഞ്ഞാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം വരും എന്നുള്ളതിന് തെളിവ് ഞാൻ പറയുന്നു. എന്നാൽ ഇന്ന് യജമാന്മാരെ പല ആളുകളും ആ സ്ഥാനത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ അതെല്ലാം പെട്ടെന്ന് അങ്ങ് മറക്കുന്നു. ഈ റാഗിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെന്നപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അനുഭവിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചവർ കുറച്ച് അന്നുണ്ടോ എന്നറിയത്തില്ല അല്ലേ. ഈ കാലഘട്ടങ്ങളിലൊക്കെ അതുള്ളതാണ്. മെഡിക്കൽ കോളേജിലൊക്കെ പോകുന്നവർക്കും ഒക്കെ അതുണ്ട് അല്ലേ. ഞങ്ങൾക്ക് കിട്ടിയതാണെങ്കിൽ ഞങ്ങൾ ഫോർത്ത് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയർ ആകുമ്പോൾ ഞങ്ങളും കൊടുക്കും വരുന്ന ഫസ്റ്റ് ഇയേഴ്സിനോട്. അങ്ങനെ അങ്ങ് മറന്നുപോയി. എന്നാൽ സുബോധമുള്ളവരാണ് എന്താ ചെയ്യേണ്ടത്? മച്യൂരിറ്റിയുടെ ലക്ഷണം നേരെ തിരിച്ചാ. എന്താ ഈ ഇവിൾ സമൂഹത്തിൽ ഒരിക്കലും ഉണ്ടായിക്കൂടാ, ഇത് മാറണം അല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് തിന്മ അനുഭവിക്കേണ്ടി വന്നു, അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ പിന്നീട് വരുന്ന ജനറേഷൻ അത് അനുഭവിക്കരുത് എന്നുള്ള കാഴ്ചപ്പാട് ഉണ്ടാകേണ്ടത്. എന്നാൽ ഗോസ്പൽ രൂപാന്തരം വരുത്തി കഴിഞ്ഞാൽ പിന്നെ ഏതിന് സ്ഥാനമില്ല? റാഗിങ്ങിന് പിന്നെ സ്ഥാനം ഇല്ല. ഉണ്ടോ റാഗിങ്ങിന് സ്ഥാനം? അതുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ സുവിശേഷം അവരുടെ ഹൃദയത്തിൽ ആഴ്ന്നിറങ്ങി, അതെ 17 വയസ്സും 15 വയസ്സോ കഴിയുമ്പോൾ നമ്മെ വിട്ടു പോകുമ്പോൾ അവരെ രൂപാന്തരം ഉണ്ടായി പോകുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. യജമാനന്മാരായ പല ആളുകളും ഇൽ ട്രീറ്റ് ചെയ്യുന്ന അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ കുവൈറ്റ് ടൈംസ്, ഇന്നത്തെ കുവൈറ്റ് ടൈംസിന്റെ ഫ്രണ്ട് പേജിൽ ഒരു പ്രത്യേക കോളം ഉണ്ടായിരുന്നു. അത് നോട്ട് ചെയ്തവർക്ക് മനസ്സിലാകും. അത് അതിൽ സം ഡിസിപ്ലിൻ എ ലിറ്റിൽ റെസ്പെക്ട് എന്ന ഒരു കോളം ഫ്രണ്ട് പേജിൽ തന്നെ ഒരാൾ എഴുതിയിരുന്നു. അത് വളരെ മനോഹരമായിട്ട് എഴുതിയിരിക്കുക. ഇന്ന് കുവൈറ്റിൽ അത് മെയ്ഡ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളോടും തൊഴിൽ തലങ്ങളിൽ ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകളോടും ഒക്കെയുള്ള എത്ര ഹീനമായ മോശമായ പെരുമാറ്റം എഴുതിയിരിക്കുന്നത്. വി ഡോണ്ട് നോ ഹൗ ടു ട്രീറ്റ് പീപ്പിൾ ലൈക്ക് ഹ്യൂമൻ ബീങ്സ്. മനുഷ്യരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഈ കുവൈറ്റിലുള്ള ആളുകൾക്ക് വളരെ അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ഹൈ ടൈം ദാറ്റ് ഈവൻ അവർ കറിക്കുലം ഷുഡ് ബി ചേഞ്ച് ഓർ ആഡഡ് ടു ടീച്ച് അവർ ചിൽഡ്രൻ ഹൗ ടു ടീച്ച് അതർ നാഷണാലിറ്റീസ്. മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളോട് എങ്ങനെ പെരുമാറണമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കേണ്ടതിന് കറിക്കുലം സിലബസ് സ്കൂളുകളിൽ പോലും മാറ്റണമെന്ന് എഴുതിയേക്കുന്നു. ദാറ്റ് ഷുഡ് ബി ചേഞ്ച്. വി ഷുഡ് ടീച്ച് അവർ ചിൽഡ്രൻ ഹൗ ടു ടീച്ച് അതർ നാഷണാലിറ്റീസ് വിത്ത് കമ്പാഷൻ ആൻഡ് റെസ്പെക്ട് ആൻഡ് ചേഞ്ച് ദ മെന്റാലിറ്റി ഓഫ് അവർ ഫ്യൂച്ചർ ജനറേഷൻസ്. വളർന്നു വരുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെന്റാലിറ്റി, മാനസിക നില പോലും മാറ്റിയെടുക്കത്തക്ക നിലയിൽ ഇന്നത്തെ കരിക്കുലം മാറ്റിയെടുക്കണം എന്ന് പറഞ്ഞിരിക്കുക. എന്നിട്ട് വീണ്ടും പറയുന്നത് ഇസ്ലാമിക് റൂള് ശരിയായിട്ട് ഫോളോ ചെയ്താൽ ഒരു പ്രശ്നവുമില്ല. ദാറ്റ് കോൾസ് ഫോർ ഈക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ് അല്ലേ. ഇസ്ലാമിക് റൂൾ ദാറ്റ് കോൾസ് ഫോർ ഈക്വാളിറ്റി ആൻഡ് ജസ്റ്റിസ്, സമത്വവും നീതിയും നിലനിർത്തണമെന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത്. പക്ഷേ അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും അദ്ദേഹം എഴുതിയിരിക്കുന്നു, ദ മാറ്റർ ഡസ് നോട്ട് ലൈ ഇൻ സെറ്റിംഗ് ന്യൂ റൂൾസ്. ഒത്തിരി നിയമങ്ങൾ സോഷ്യൽ അഫെയേഴ്സിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഇതെല്ലാം ഓൾറെഡി സോഷ്യൽ അഫെയേഴ്സിന്റെ റൂളിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ദ മാറ്റർ ഡസ് നോട്ട് ലൈ ഇൻ സെറ്റിംഗ് ന്യൂ റൂൾസ് ബട്ട് അവർ ആറ്റിറ്റ്യൂഡ്. എന്തിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്? നമ്മുടെ ആറ്റിറ്റ്യൂഡിനാണ് മാറ്റം ഉണ്ടാകേണ്ടത്. റൂൾസ് ആർ ഓൾറെഡി ദയർ. നിയമങ്ങളൊക്കെ നേരത്തെ ഉണ്ട് മതത്തിലും, അതുപോലെ തന്നെ രാഷ്ട്ര നിർമ്മാണത്തിലൊക്കെ നിയമങ്ങളുണ്ട് അല്ലേ. ജോലി സ്ഥലങ്ങളിൽ ലിമിറ്റഡ് വർക്കിംഗ് അവേഴ്സ്, എത്ര മണിക്കൂർ ജോലി ചെയ്യണമെന്നതിനെ സംബന്ധിച്ചൊരു ക്ലിപ്തത, അവധിക്കാലങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ചൊരു നിയമങ്ങൾ, ഒരു ഡേ ഓഫ് ഗിവിംഗ് സാലറി, ശമ്പളം കൃത്യസമയത്ത് കൊടുക്കുക, അതൊക്കെ എന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെയുള്ള ആളുകളുടെ മനസ്സൊന്ന് കേറിയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അല്ലേ. അപ്പോൾ വേണ്ടതുപോലെ ഇത് ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല, അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. യജമാനന്മാരെ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, യജമാനന്മാരെ അവരുടെ നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവരുടെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നും അറിഞ്ഞും കൊണ്ട്, അവിടെ മുഖപക്ഷമില്ലാത്ത നിലയിൽ അല്ലേ, മുഖപക്ഷമില്ല. തൊഴിൽ സ്ഥലങ്ങളിലൊക്കെ ഇന്ന് വളരെയധികം മുഖപക്ഷം ഉണ്ടാകാം, റേസിന്റെ അനുസരിച്ച്, കളറിന്റെ അനുസരിച്ച് അല്ലേ, നാഷണാലിറ്റിയുടെ അനുസരിച്ച് ഇന്ന് പലയിടങ്ങളിലും ഡിസ്ക്രിമിനേഷൻ, പലയിടങ്ങളിലും വിവേചനം അനുഭവിക്കുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകും. എന്നാൽ ഇവിടെ പറയുകയാണ്, യജമാനന്മാരെ സ്വർഗത്തിൽ നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവന്റെ പക്കൽ മുഖപക്ഷമില്ലെന്നും അറിഞ്ഞുകൊണ്ട്, അപ്പോൾ യജമാനന്മാർ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? അവരുടെ മനോഭാവത്തിന് മാറ്റം വരുത്തണം. എന്തോ മനോഭാവത്തിന് മാറ്റം വരുത്തേണ്ടത്? ഈ ദാസനും എന്റെയും യജമാനൻ ഒറ്റയാളാണ് സ്വർഗത്തിൽ അല്ലേ, ഒരൊറ്റയാളാണ് സ്വർഗത്തിൽ. അതുകൊണ്ട് ഈ ദാസനും ഞാനും ആ ദൈവത്തിന്, ആ യജമാനന്റെ മുൻപിൽ, മാസ്റ്ററുടെ മുൻപിൽ അക്കൗണ്ട്, ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യണം. പിന്നെ രണ്ടാമത്തെ എന്താണ്? മുഖപക്ഷം പാടില്ല. പിന്നെ ഭീഷണി വാക്ക് ഒഴിവാക്കണം. അങ്ങനെ തന്നെ അല്ലേ, മുഖപക്ഷം പാടില്ല, ഭീഷണി വാക്ക് ഒഴിവാക്കണം. അപ്പോൾ ഏത് യജമാനനും ഇത് രണ്ടും തൊഴിൽ തലങ്ങളിൽ മെയിൻറ്റെയിൻ ചെയ്യണം. മുഖപക്ഷമില്ലാത്ത നിലയിൽ എല്ലാവരോടും ഈക്വാളിറ്റി നിലനിർത്തണം, ജസ്റ്റിസ് നിലനീതിയോടുകൂടെ എല്ലാവരെയും ട്രീറ്റ് ചെയ്യണം. പിന്നെ യാതൊരു തരത്തിലുള്ള ഭീഷണിയും പാടില്ല. അപ്പൊ ഈ പറഞ്ഞു വന്നപ്പോൾ അപ്പോസ്തലന്റെ മനസ്സിൽ ഗോസ്പൽ വരുത്തുന്ന രൂപാന്തരമല്ലേ ഇത്? സുവിശേഷത്താൽ ഒരു വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടായിക്കഴിഞ്ഞാൽ ദാസനായാലും യജമാനായാലും അവന്റെ മനോഭാവത്തിലും സമീപനത്തിലും മാറ്റം വരുമെന്ന് അല്ലേ. ദാസനായാലും യജമാനായാലും അവന്റെ മാറ്റം ഉണ്ടാകും. അപ്പോൾ നീതിയും ന്യായവും പുലർത്തുന്നതിൽ യജമാനന്മാർ ശ്രദ്ധിക്കണം. മീഖാ പ്രവചനം 6:8 നോക്കി, 6:8 മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിന്നെ കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ. എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ന്യായതൽപരനായിരിക്കുക, നീതി പ്രവർത്തിക്കുക, കണ്ടോ, താഴ്മയോടെ നടക്കുക. ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ആറ്റിറ്റ്യൂഡ് ഷുഡ് ബി ചേഞ്ച്. യജമാനായാലും ദാസനായാലും അല്ലേ, എത്ര പവർഫുൾ ഇൻ ദ കമ്മ്യൂണിറ്റി ആണെങ്കിലും, എത്ര റിച്ച് ഇൻ ദ സൊസൈറ്റി ആണെങ്കിലും, ആറ്റിറ്റ്യൂഡിന് വ്യത്യാസം ഉണ്ടാകണം അല്ലേ. അപ്പോൾ നീതിയോടും ന്യായത്തോടും കൂടെ ദൈവത്തെ സേവിക്കണം. ഇനിയും വളരെ വേഗത്തിൽ ഞാൻ അവസാനിപ്പിക്കട്ടെ. അപ്പോൾ യജമാനന്മാരുള്ള ബന്ധത്തിലും ദാസന്മാരുള്ള ബന്ധത്തിലും മൂന്ന് കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. ഇതെല്ലാവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം, മനസ്സിൽ പതിയണം മൂന്ന് കാര്യങ്ങൾ. ഒന്നാമത്തേത്, ജോലിയോടുള്ള നമ്മുടെ മനോഭാവത്തിന് മാറ്റം വരണം. അവർ ആറ്റിറ്റ്യൂഡ് ടു വർക്ക്, അവർ ആറ്റിറ്റ്യൂഡ് ടു ജോബ് ഷുഡ് ബി ചേഞ്ച്. ജോലിയോടുള്ള ബന്ധത്തിൽ ഒരു ദാസൻ എപ്പോഴും ആദരവോടും ബഹുമാനത്തോടും കൂടെ യജമാനനെ കണ്ടുകൊണ്ട് ഏകാഗ്രതയോടെ കർത്താവിനെ പ്രസാദിപ്പിക്കുന്നു എന്ന നിലയിൽ ജോലി ചെയ്യണം. ഒന്നാമത്തേതാ അല്ലേ. യജമാനനാണെങ്കിലോ മുഖപക്ഷമില്ലാതെ ന്യായം പ്രവർത്തിച്ചുകൊണ്ട് ഭീഷണി വാക്കൊന്നും പ്രയോഗിക്കാതെ, അതിനർത്ഥം എന്താ, സ്നേഹത്തോടുകൂടെ ദാസനെ കണ്ടുകൊണ്ട് വേണം ജോലി ചെയ്യിപ്പിക്കുവാനും അല്ലേ. അപ്പോൾ ജോലിയോടുള്ള യജമാനന്റെയും ദാസന്റെയും മനോഭാവത്തിൽ മാറ്റം ഉണ്ടാകണം ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ നേരത്തെ അത് ഓർപ്പിക്കേണ്ട, ഇടയ്ക്ക് ഒന്ന് ഓർക്കണം. രണ്ടാമത്തെ കാര്യം, ഏത് ജോലിയിലിരിക്കുന്നവരാണെങ്കിലും അവരെന്ത് ചെയ്യുകയാണ്? ദൈവമക്കളാണെങ്കിൽ അവർ കർത്താവിനെ സേവിക്കുന്നവരാണ്. അപ്പോൾ ജോലിയും കർത്താവിനെ സേവിക്കുകയും ചെയ്യുക എന്നുള്ളത് രണ്ടായി കാണേണ്ടതില്ല. മനസ്സിലാവുന്നുണ്ടോ? ജോലിയിൽ കൂടെ കർത്താവിന് പ്രസാദകരമായി നമുക്ക് ജീവിക്കാൻ കഴിയും. മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത്. നിശ്ചയമായും സുവിശേഷ വിലയ്ക്ക് വേണ്ടി ഒരു കമ്മിറ്റ്മെന്റ് ആൻഡ് കോൾ, ഫുൾ ടൈം വേർതിരിക്കപ്പെടുന്നവരുണ്ട്, സഭയ്ക്ക് ശുശ്രൂഷക വൃന്ദമുണ്ട്. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും, ചിലരെ പ്രവാചകന്മാരായും, ചിലരെ ഇടയന്മാരായും, ഉപദേഷ്ടാക്കന്മാരായും, സുവിശേഷകന്മാരായും നിയമിച്ചിരിക്കുന്നു എന്നതുമായി ഇതിനെ അത് ചേർത്ത് പഠിക്കേണ്ടതില്ല. എന്നാൽ ഏത് സമൂഹത്തിൽ ജോലി ചെയ്യുന്നവരും അവർ കർത്താവിനെ സേവിക്കാനായി വിളിക്കപ്പെട്ടവരാണ് എന്ന ഒരാറ്റിറ്റ്യൂഡ് നമ്മൾ രൂപപ്പെടുത്തണം. രണ്ട്, മൂന്നാമത്തേത്, മൂന്നാമത്തെ കാര്യം, സുവിശേഷം വരുത്തുന്ന രൂപാന്തരത്തിൽ മനസ്സിലാകുന്നുണ്ടോ? സുവിശേഷം വരുത്തുന്ന രൂപാന്തരത്തിൽ എന്തുണ്ടാകും? സമത്വവും സാഹോദര്യവും ഉണ്ടാകും അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾ മാറണമെങ്കിൽ, ലോകത്തിന്റെ ഏത് ഭാഗത്തും ജോലി തലങ്ങളിൽ നേരുന്ന ഡിസ്ക്രിമിനേഷൻ മാറണമെങ്കിൽ, അതിന്റെ അടിസ്ഥാനപരമായ വിഷയം ഏത് തന്നെയാണ്? ഗോസ്പൽ ഷുഡ് ബി പ്രീസ്ഡ് ആൻഡ് ഷുഡ് ബി പെനിട്രേറ്റഡ് ഇൻ ടു ദ മൈൻഡ്സ് ആൻഡ് ഹാർട്ട്സ് ഓഫ് ദ പീപ്പിൾ. എല്ലാവരുടെയും ഉള്ളിലേക്ക് ഗോസ്പൽ ആഴ്ന്നിറങ്ങുവാൻ നാം ആവോളം പരിശ്രമിക്കും. മൂന്ന് കാര്യങ്ങൾ ഞാൻ ഉറപ്പിച്ചു. ഒന്നാമത്തെ, ജോലിയുള്ള നമ്മുടെ മനോഭാവത്തിൽ വ്യത്യാസം വരിക. രണ്ടാമത്തേത്, ജോലിയും കർത്താവിനെ സേവിക്കുക എന്നുള്ളതും രണ്ടായി വിഭാഗിച്ച് കാണേണ്ടതില്ല. മൂന്നാമത്തേത്, സുവിശേഷം വരുത്തുന്ന രൂപാന്തരത്തിൽ സമത്വവും സാഹോദര്യവും ഉണ്ടാകും. അപ്പോൾ ഇനി ക്രിസ്തീയ സ്വാതന്ത്ര്യം എന്ന വിഷയം തെറ്റിദ്ധരിക്കേണ്ടതില്ല. ഞാൻ ആദ്യം ചോദ്യം എന്തായിരുന്നു? ഗലാത്തി ലേഖനത്തിൽ വ്യത്യാസമില്ല അല്ലേ, യജമാനും ദാസനെന്നും വ്യത്യാസമില്ല എന്ന് പറയുകയും, എഫ് എസ് ലേഖനത്തിലും പത്രോസ് ലേഖനത്തിലും കൊലോസ് ലേഖനത്തിലും വീണ്ടും ദാസന്മാരെ യജമാനന്മാർ കീഴങ്ങാൻ പറയുകയും ചെയ്യുമ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്ന് തോന്നുന്നില്ലേ? അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താണ് അപ്പോസ്തലനായ പൗലോസിന്റെ ഉള്ളത്തിൽ പ്രാഥമികമായ കാര്യം? ഒരു വ്യക്തി സുവിശേഷത്താൽ രൂപാന്തരപ്പെട്ട് ദൈവവൈദ്യലായി തീരുക എന്നുള്ളതും, ആ രൂപാന്തരത്തിൽ കൂടെ സമൂഹത്തിലുള്ള എല്ലാ വ്യത്യാസങ്ങളും ഇല്ലാതാവുകയും ചെയ്യണം. ഇതാണ് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണം. അപ്പോൾ ഒരുവൻ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തെ എങ്ങനെ കാണണം? ഒരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. നേരത്തെ വായിച്ചല്ലോ പത്രോസ് ലേഖനം, ഒന്ന് പത്രോസ് രണ്ടാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം 16-ാമത്തെ വാക്യം, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്കും മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പീൻ. അപ്പൊ സ്വതന്ത്രരായി നടക്കണം. രാത്രി ഞാൻ ചോദിക്കട്ടെ, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നമ്മൾ എത്ര പേർ അനുഭവിക്കുന്നുണ്ട്? ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പല പല അടിമത്തങ്ങളും പലപ്പോഴും നമ്മെ അത് ക്ഷീണിപ്പിച്ചു കളഞ്ഞിട്ടില്ലേ? ന്യായപ്രമാണത്തിൽ നാം സ്വതന്ത്രരായി തീർന്നു, പാപത്തിന്റെ പ്രമാണത്തിൽ നാം സ്വതന്ത്രരായി തീർന്നു, ദുസ്വഭാവങ്ങളുടെ ബാഡ് ഹാബിറ്റ്സിൽ നിന്ന് നമ്മൾ പലപ്പോഴും സ്വതന്ത്രരായി തീർന്നവരാണ്. പല സോഷ്യൽ ഈവിൾസിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യ ഫ്രീഡം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും അതൊക്കെ വീണ്ടും വീണ്ടും നമ്മിലേക്ക് വന്നു കയറിയിട്ടില്ലേ? നാം എങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ നടക്കണം? സ്വതന്ത്രരായി നമ്മൾ നടക്കണം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ആത്മീയ സ്വാതന്ത്ര്യം എക്സസൈസ് ചെയ്യണം. രാത്രി ദൈവസന്നിധിയിൽ ഈ വചനത്തിൽ കൂടെ നാം പ്രാപിക്കുന്ന ശക്തിയിൽ കൂടെ വി നീഡ് ടു എക്സസൈസ് ദ സ്പിരിച്വൽ ഫ്രീഡം ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ കൂടെയുള്ള ആത്മീയ സ്വാതന്ത്ര്യവും വിടുതലും നമ്മൾ അനുഭവിക്കുന്നവരായി തീരണം. എന്ന് പറഞ്ഞാൽ നിരാശ നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്, ദുഃഖങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്, പ്രശ്നങ്ങൾ നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത് അല്ലേ? ഒരു പക്ഷി അതെ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ പറന്നു പോയേക്കാം, എന്നാൽ നമ്മുടെ തലയിൽ കൂടുവെക്കാൻ നമ്മൾ അനുവദിക്കരുത്. ദൈവമക്കളെ, നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ ശ്രേഷ്ഠത അവിടെ കാണുന്നത്. ഭയം നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്, ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നമ്മെ കീഴ്പ്പെടുത്താൻ അനുവദിക്കരുത്. അതെല്ലാം നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. ഭയവും നിരാശയും പ്രശ്നങ്ങളും ചോദ്യചിഹ്നങ്ങളും ഒക്കെ നമ്മെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ, ക്രിസ്തുവിൽ ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ കഴിയുന്നു. ഇതൊന്നും നമ്മെ കീഴ്പ്പെടുത്തുന്നില്ല. ഈ സ്വാതന്ത്ര്യത്തിനായി നമ്മുടെ കർത്താവിന് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ്ലോ, ഒരു ഭയവും നമ്മൾ കീഴ്പ്പെടുത്തരുത്, ഒരു നിരാശയുടെ അനുഭവം നമ്മെ കീഴ്പ്പെടുത്തരുത്. ലൈഫ് സിറ്റുവേഷൻസ് ഒരിക്കലും നമ്മെ വലിച്ചെഴുത്തു കൊണ്ടുപോകരുത്. വി ഷുഡ് നെവർ ബി കാരിഡ് അവേ ബൈ ദ ലൈഫ് സിറ്റുവേഷൻസ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ ഈ സമൂഹത്തിലെ ജീവിത സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മൾ വലിച്ചെറിച്ചു കൊണ്ടുപോകരുത്. പോയാൽ അതിനർത്ഥം എന്താ? നാം അതിന് അടിമകളായി തീരുമെന്ന അല്ലേ? ദൈവജനത്തിന് നിരക്കാത്ത ഏതെങ്കിലും ഒരു ഹാബിറ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ പുറത്തു വരണം. കർത്താവിൽ കൂടുതൽ സ്വാതന്ത്ര്യത്തിൽ നമുക്കത് അനുഭവിക്കുവാൻ കഴിയും. അതൊന്ന്, അപ്പോൾ ക്രിസ്തുവിൽ സ്വതന്ത്രരായും. പിന്നെ സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ. ദൈവമക്കളെ കഴിയുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജീവിതത്തിന്റെ പല തലങ്ങളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? മറ്റുള്ളവരുടെ ഇടപാടുകളിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ബന്ധങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ട് അല്ലേ? ആളുകൾ അടുക്കുന്നതിൽ നമുക്ക് സ്വാതന്ത്ര്യം കൂടുതലുണ്ട്, ഇതൊക്കെ ഉണ്ട്. എന്നാൽ ഇതൊന്നും ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. ദുഷ്ടതയ്ക്ക് മറയാക്കാതെ നമ്മൾ എങ്ങനെ നടക്കണം? ദൈവത്തിന്റെ ദാസന്മാരായി ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും ഞാൻ ദൈവത്തിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസിയാണ് എന്നുള്ളൊരു മനോഭാവം വളർത്തിയെടുത്തു കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും ജയകരമായി തീരുന്നു. പലരും പരാജയപ്പെടുന്നതിന് കാരണം ഇത്, അവർക്ക് അറിഞ്ഞുകൂടാ, ഈ തിരിച്ചറിവില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വിളിക്കപ്പെട്ടവനാണെന്ന് അറിഞ്ഞുകൂടാ അല്ലേ? ഒരായുസ് കിട്ടി ഒക്കുന്ന പോലൊക്കെ ജീവിക്കുന്ന ധാരാളം ആളുകളെ കാണാം. നമുക്ക് അങ്ങനല്ല പ്രിയമുള്ളവർ, നമ്മുടെ വിളി ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ആക്കി വെച്ചത് ഒക്കുന്ന പോലെ ജീവിക്കാനല്ല, പിന്നെന്താണ്? ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന്റെ ദാസിദാസന്മാരായി ജീവിപ്പാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവസന്നിധി നമ്മുടെ ഹൃദയങ്ങളെ പകർന്ന് അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദര സഹോദരി, യജമാനായിട്ടോ ദാസനായിട്ടോ ജീവിതത്തിന് ഏത് തലങ്ങളിൽ, ജോലി തലങ്ങളിൽ ദൈവം തന്നെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിലും എല്ലാ തലങ്ങളിലും ആയിരിക്കുമ്പോൾ ഈ ചിന്ത ഭരിക്കണം, സുവിശേഷത്തിൽ രൂപാന്തരം വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ മുഖപക്ഷമില്ലാത്തവനായി ദൈവസന്നിധിയിൽ നീതിയോടുകൂടെ ജീവിക്കേണ്ടവനാണ്, ഞാൻ ദൈവസ്ഥാനത്തിൽ അക്കൗണ്ടബിൾ ആണ് എന്നുള്ള ബോധ്യമുണ്ടാകണം. ഞാൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടവനാകയാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തലങ്ങളിൽ രൂപാന്തരം ഉണ്ടാകേണ്ടതുണ്ടോ ഒരു സമയം നമുക്ക് ചിന്തിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിനോട്. കർത്താവേ, ഞാൻ ഈ വചനം കേൾക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാൻ ഉപവസിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, എന്നാൽ ആ മൈ കറക്റ്റഡ് ജീവിതത്തിൽ ഞാൻ കറക്റ്റഡ് ആകുന്ന അനുഭവമുണ്ടോ? ജീവിതത്തിൽ തെറ്റുതിരുത്തുന്ന അനുഭവം ജീവിതത്തിലുണ്ടോ? പ്രൈസ് ലോർഡ്. ജീവിതത്തിൽ ആ ഒരു പ്രോസസ് നമുക്കുണ്ടോ? ആ മൈ ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് കറക്റ്റഡ് ബൈ ദ ഗോസ്പൽ, ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ആ മൈ ഇൻ ദ പ്രോസസ് ഓഫ് ബീയിങ് ട്രാൻസ്ഫോംഡ് ബൈ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവോദിനത്താൽ രൂപാന്തരം പ്രാപിക്കാൻ കഴിയുന്ന ഒരു പ്രോസസ്സിലാണോ ഞാൻ നിൽക്കുന്നത്? അതെ, കറക്ഷൻ എനിക്കും ആവശ്യമുണ്ട്, മറ്റുള്ളവർക്ക് മാത്രമല്ല എനിക്കും ഒരു കറക്ഷൻ ആവശ്യമുണ്ട് എന്നൊരു ബോധ്യം എത്ര പേർ ഹൃദയത്തിലുണ്ട്? ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ ഒരു നിമിഷം നമ്മെ സമർപ്പിച്ച് കർത്താവിനോട് പറയാം, കർത്താവേ എനിക്ക് കറക്ഷൻ ആവശ്യമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൽ, ദൈവജനത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, ജോലി തലങ്ങളോടുള്ള ബന്ധത്തിൽ, എന്റെ ബോസിനോടുള്ള ബന്ധത്തിൽ, എന്റെ ജോബിനോടുള്ള ബന്ധത്തിൽ, ഓ എന്റെ പ്രിയപ്പെട്ടവരുള്ള ബന്ധത്തിൽ, എന്റെ അതെ ഇമ്മീഡിയറ്റ് റിലേഷൻസിനോടുള്ള ബന്ധത്തിൽ എനിക്ക് കറക്ഷൻ ആവശ്യമുണ്ട്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കറക്ഷൻ ആവശ്യമുണ്ട് എന്ന ബോധ്യത്തോടെ എല്ലാവരും ഒരു നിമിഷം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം 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 സ്തോത്രം. എല്ലാവരും അല്പസമയം ദൈവത്തോട് പ്രാർത്ഥിക്കാം, ഹൃദയം പകർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു ആവറേജ് തലത്തിൽ ക്രിസ്ത്യൻ ജീവിതം നയിപ്പാനല്ല ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുന്നത്. ഒരു ആവറേജ് തലത്തിൽ ദൈവത്തിന്റെ വഴികൾ നടക്കുവാനല്ല, അതിലുപരിയായി പല മേഖലകളിൽ നമ്മൾ പല പടികൾ നമ്മൾ ചവിട്ട് കയറണം. ഇന്ന് രാത്രി ദൈവോദനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന ഇൻസൈറ്റ്സ്, ഓ ഉൾക്കാഴ്ചകൾ വേണ്ടതുപോലെ ഏറ്റെടുത്തുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ മനുഷ്യരോടുള്ള ബന്ധത്തിൽ വിശ്വസ്തത പാലിക്കുകയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടോ? ദൈവത്തെ സേവിക്കുന്നു പറഞ്ഞാൽ അതെ സമൂഹത്തെ സേവിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ? ദൈവത്തെ സേവിക്കുന്നു പറഞ്ഞാൽ സമൂഹത്തിൽ ജയാളികളായി അതെ ജീവിക്കുകയാണ് എന്ന ബോധ്യം നമുക്കുണ്ടോ? ഹല്ലേലൂയ. ഒരു സർവീസ് മൈൻഡഡ് ആയി സമൂഹത്തിൽ നിലനിൽക്കുന്നതാണ് ദൈവത്തെ സേവിക്കുക എന്ന കാഴ്ചപ്പാട് നമ്മൾ രൂപപ്പെടുത്തിയിട്ടുണ്ടോ? രാത്രി ആ വലിയ കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരേണ്ടതിന് നമുക്ക് ദൈവത്തോട് അല്പസമയം പ്രാർത്ഥിക്കാം.